Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 16 വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണിന്ന്. ചിന്തകൾ പങ്കുവയ്ക്കുന്നത് പുതിയ നിയമ പണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ ഡോക്ടർ ജേക്കബ് നാലുപറയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10 അധ്യായം 38 മുതൽ 42 വരെ വാക്യങ്ങൾ.
ഈശോ ഒരു ഗ്രാമത്തിൽ പ്രവേശിക്കുന്നു. അവിടെ ഒരു വീട്ടിൽ പ്രവേശിക്കുന്നു. രണ്ടുപേര് സഹോദരിമാരാ, മർത്തായിയും മറിയവും, ഈശോയെ സ്വീകരിക്കുന്നു. അവരാ ആതിഥേയർ. ഈ രണ്ട് പേരുടെയും മനോഭാവത്തിലുള്ള വ്യത്യാസമാണ് സുവിശേഷം ഇന്ന് വായിച്ച് പറഞ്ഞു തരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സാധാരണ രീതിയിൽ ശ്രദ്ധിക്കാത്ത ഒരു കാര്യത്തിലേക്കാണ് ഇന്ന് നമ്മൾ ശ്രദ്ധ കൊണ്ടുപോകേണ്ടത്. അതായത്, മർത്തായാണ് ഈശോയെ ശുശ്രൂഷിക്കാനുള്ള പല കാര്യങ്ങളിൽ വ്യഗ്രചിത്ത ആയിട്ടിരുന്നത്. പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. ഈശോയെ സ്വീകരിക്കണം, ഈശോയ്ക്ക് ഭക്ഷണം കൊടുക്കണം, അവൻ ആവശ്യമുള്ളത് കൊടുക്കണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ വ്യഗ്രചിത്തയായിരുന്നു. എന്നാൽ മറിയമോ? മറിയം വ്യഗ്രചിത്തയല്ല. ഈശോയുടെ അടുത്തിരുന്നു കൊണ്ട് അവനെ കേട്ടുകൊണ്ട് ഇരിക്കുക. മർത്തായെക്കുറിച്ച് ഈശോ പറയുന്നത്, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയും ആയിരിക്കുന്നു. ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. എന്നാൽ മറിയമോ കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട് പാദത്തിങ്കലിരുന്നു. അസ്വസ്ഥതയല്ല, ഉത്കണ്ഠയില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മർത്ത മറിയത്തെക്കുറിച്ച് ഈശോയോട് പരാതി പറയുക. ദേ, അവൾ എന്നെ സഹായിക്കുന്നില്ല. ഇവിടെയാണ് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ മർമ്മം കിടക്കുന്നത്. അതായത്, മർത്ത പല കാര്യങ്ങൾ ചെയ്യുന്നു, പല കാര്യങ്ങളിൽ നിന്ന് ഉത്കണ്ഠാകുലയാകുന്നു, മർത്ത വിഗ്രചിത്തിയാകുന്നു. പോരാ, സ്വന്തം സഹോദരിയുടെ പ്രവൃത്തിയെക്കുറിച്ച് പരാതി. നമുക്കെപ്പോഴാണ് പരാതി ഉണ്ടാകുന്നത്? പരാതി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ്: നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആസ്വദിക്കാത്തപ്പോൾ, അതിൽ സന്തോഷവും തൃപ്തിയും കണ്ടെത്താത്തപ്പോഴാണ് പരാതി ഉണ്ടാകുന്നത്. മർത്തയുടെ പ്രശ്നം അതാ. മർത്ത ഒത്തിരി കാര്യം ചെയ്യുന്നുണ്ട്, ബട്ട് ഷീ ഡസ് നോട്ട് എൻജോയ്. അവൾ ചെയ്യുന്നത് അവൾ ആസ്വദിക്കുന്നില്ല. ആസ്വദിക്കുന്നു എങ്കിൽ സഹോദരി എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ലായിരുന്നു. കാരണം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ആസ്വദിച്ച് അതിൽ തൃപ്തിയും സന്തോഷവും. മറിയത്തിൻ്റെ ഗുണമതാ. അവള് പാദത്തിങ്കൽ ഇരുന്ന് കേട്ടോണ്ടിരിക്കുക. ഷീ എൻജോയ്സ് ലിസണിങ് ടു ജീസസ്. ഈശോയെ കേൾക്കുന്നത് ആസ്വദിക്കുക. അതിൽ തൃപ്തിയാ, മറ്റൊന്നിനെക്കുറിച്ചും ചിന്തയില്ല. ഇതാണ് ഈശോ നമ്മളോട് പറഞ്ഞു തരുന്നത്. നല്ല ഭാഗം മറിയം തിരഞ്ഞെടുത്തു. നല്ല ഭാഗം ഇതാ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തൃപ്തിയും സന്തോഷവും സമാധാനവും തരുന്നത് ഏതോ പോരാ, നമ്മുടെ ശുശ്രൂഷയിൽ തന്നെ സന്തോഷവും സമാധാനവും തൃപ്തിയും കണ്ടെത്തുന്ന ഒരു രീതി, നല്ല ഭാഗം. അപ്പോഴാണ് മറ്റുള്ളവർ എന്ത് ചെയ്താലും പരാതിയില്ലാതാകുന്നത്. കാരണം, നമ്മൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കർമ്മത്തിലും നമ്മുടെ ശുശ്രൂഷയിലും സന്തോഷം കണ്ടെത്തുന്നു. ഈശോ പറയുന്ന അത് തന്നെയാണ് നമ്മളോടിന്ന് തിരിച്ചറിയുക. നിന്റെ ജീവിതത്തിലും നിന്റെ ശുശ്രൂഷയിലും നീ ഒരു സന്തോഷം കണ്ടെത്തുക. നിന്റെ ജീവിതധർമ്മത്തിൽ സന്തോഷം കണ്ടെത്തുക, തൃപ്തി കണ്ടെത്തുക. എങ്കിൽ ജീവിതം സന്തോഷകരമായി തീരും. ഈശോ മർത്തായോട് പറയുന്ന മറുപടിയുണ്ട്. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. നല്ല ഭാഗം. ഈ നല്ല ഭാഗം ഏതാണെന്ന് ഈശ ചൂണ്ടിക്കാണിച്ചു തരുന്നത്. അതായത്, ഇതൊരു പരസ്പര ബന്ധത്തിൻ്റെ പ്രശ്നമാണ്. ഈശോയും മർത്തായും തമ്മിലുള്ള ബന്ധം, ഈശോയും മറിയവും തമ്മിലുള്ള ബന്ധം, ഈശോയും അവരും തമ്മിലുള്ള വ്യക്തി ബന്ധത്തിൻ്റെ പ്രശ്നം. അതിലെ നല്ല ഭാഗമേതാ? വ്യക്തി ജീവിതത്തിലെ ഏറ്റവും നല്ല ഭാഗമേതാ? വ്യക്തിയാന്തര ബന്ധത്തിലെ പരസ്പര ബന്ധത്തിലെ ഏറ്റവും നല്ല ഭാഗം ഏതാണെന്നാണ് ഈശോ ചൂണ്ടിക്കാണിച്ചു തരുന്നത്. അത് നമ്മൾ മറ്റേയാൾക്ക്, നമ്മൾ ഇഷ്ടപ്പെടുന്നയാൾക്ക്, സ്നേഹിക്കുന്നയാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഭാഗം ഏതാണ്? അത് നമ്മുടെ പ്രസൻസ് തന്നെയാണ്, സാന്നിധ്യം നമ്മൾ തന്നെയാണ്. നല്ല ഒരു ഉദാഹരണം പറയാവുന്നത് പളുങ്ക് എന്ന് പറയുന്ന സിനിമയ, ആ പറുങ്ക് ബ്ലെസ്സിയുടെ സിനിമ. പളുങ്കിലെ പ്രധാന കഥാപാത്രം മമ്മൂട്ടിയാണ്. ആദ്യത്തെ ഭാഗത്ത് ഇദ്ദേഹവും കുടുംബവും ഒരു ഹൈറേഞ്ചിലെ ഒരു ഗ്രാമത്തിൽ താമസിക്കുക, ഗ്രാമീണ കുടുംബം, ഭാര്യ, രണ്ട് മക്കൾ, രണ്ട് പെമ്മക്കൾ, അവർ സന്തോഷമായിട്ട് ജീവിച്ചു വരിക. കാരണം ഈ കർഷക കുടുംബത്തിൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ജീവിതത്തിൻ്റെ കേന്ദ്രം ഈ രണ്ട് മക്കളാണ്. ഈ മക്കളെ ചുറ്റിപ്പറ്റിയാ മുഴുവൻ. രാവിലെ എഴുന്നേക്കുമ്പോൾ മുതൽ അവരെ വിളിച്ചുണർത്തുന്നു, അവരെ സ്കൂളിൽ വിടാനായിട്ട് ഒരുങ്ങുന്നു, അവർക്ക് ഭക്ഷണം ഒരുക്കുന്നു. സ്കൂളിൽ വിട്ട് കഴിയുമ്പോഴോ, സ്കൂൾ കെട്ടി കഴിയുമ്പോൾ പറമ്പിലെ പണിയായിട്ടും റബ്ബർ, കുരുമുളക് ഇതിൻ്റെ പണിയായിട്ടും അപ്പൻ മമ്മൂട്ടി അങ്ങോട്ട് പോകുന്നു. അമ്മ കോഴി വളർത്തലും ആട് വളർത്തലുമായിട്ട്. അവർ വൈകുന്നേരം ഉച്ച കഴിയുമ്പോൾ പിള്ളേർ തിരിച്ചു വരുന്നത് നോക്കിയിരിക്കുക, അവരുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് കുഞ്ഞുങ്ങൾ. ഇത് മാറുന്നത് ദേ സ്കൂളിൽ ഡിവിഷൻ ഫോൾ ഉണ്ടായി, കുഞ്ഞുങ്ങളെ പട്ടണത്തിലേക്ക് ആക്കേണ്ടി വന്നു. പട്ടണത്തിലേക്ക് ആക്കിക്കഴിഞ്ഞ് ഇവർക്കും പിന്നീട് താമസം മാറ്റേണ്ടി വന്നു. താമസം മാറ്റി കുറേ കഴിയുമ്പോൾ സൈക്കിളിൽ ഇദ്ദേഹം പോകുമ്പോൾ ഒരു കാറുമായിട്ട് കൂട്ടിയിടിച്ച് കാലൊടിഞ്ഞു. അപ്പോഴാണ് ജഗതിയെ കണ്ടുമുട്ടുന്നത്. ഇതിന് നഷ്ടപരിഹാരം വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞ് ജഗതി കൂടെ കൂടി 2-3 ലക്ഷം രൂപ നഷ്ടപരിഹാരം വന്നു. ആ കാശ് കളയരുത്ത്, നന്നായിട്ട് ഉപയോഗിക്കാമെന്നും പറഞ്ഞ് ബ്ലേഡിൽ കൊണ്ടിടിച്ചു. എന്നിട്ടോ കാല് ഭേദമാകുമ്പോൾ പിന്നെ എല്ലാ ദിവസവും രാവിലെ മമ്മൂട്ടിയുടെ പ്രധാന പണി നോട്ട് ബുക്കും എടുത്ത് ഇറങ്ങുക. കണക്ക് ബുക്കും എടുത്ത് എന്തിനാണ്? ബ്ലേഡുകാർക്ക് കൊടുത്ത പലിശ പിരിക്കാൻ. വൈകുന്നേരം രാത്രിയായാലും താമസിച്ചേ വരുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോവുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഊണിലും ഉറക്കത്തിലും ഒരേ ഒരു ചിന്ത മാത്രം, കാശ് പിരിക്കുക, കാശ് പിരിക്കുക, കാശ് പിരിക്കുക. അങ്ങനെ ഒരു ദിവസം വളരെ താമസിച്ച് പാതിരാത്രി ആകുമ്പോഴാണ് ഇയാൾ ഓട്ടോറിക്ഷയിൽ വന്ന് വീട്ടിലേക്ക് ഇറങ്ങുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് അന്ന് മദ്യപിച്ചിട്ടുണ്ട്. നിലത്തുറയ്ക്കാത്ത കാലുമായിട്ട് അകത്തേക്ക് കയറുമ്പോൾ ഭാര്യ ഭക്ഷണമേശയിൽ തല ചായച്ചു വെച്ച് ഇറങ്ങുകയായിരുന്നു. അവൾ ഏറ്റു വന്നു. പിള്ളേർ പോയി കിടന്നു. അപ്പനെ നോക്കിയിരുന്ന് കാണാതായിട്ട് ഭക്ഷണം കഴിക്കാതെ ഇയാൾ അവരെ വിളിച്ചുണർത്തുക. ഇളയവൾ വന്ന് മടി കയറിയിരിക്കുക. മളി കയറിയിരുന്നിട്ട് ഉറക്കപ്പിച്ചോടെ അവൾ പറയുന്നൊരു വാചകമുണ്ട്. അപ്പാ, അപ്പാ, എത്ര നാളായി എന്നെ പൊന്നേന്ന് വിളിച്ചിട്ട്, എത്ര നാളായി എന്നെ പൊന്നേന്ന് വിളിച്ചിട്ട്. അയാൾ അറിഞ്ഞില്ല അയാളുടെ ജീവിതത്തിൻ്റെ ഫോക്കസ്, പ്രാധാന്യക്രമം മാറിപ്പോയത്. ഇതിനു മുമ്പ് മക്കളായിരുന്നു ഒന്നാം സ്ഥാനത്തോ, ഇവിടെ വന്നപ്പോഴോ മാറി. കാശ്, കാശ്, കാശ് പിരിക്കൽ. നല്ല ഭാഗം ഏതാ? അതാ ഈശോ പറഞ്ഞു തരുന്നത്. നല്ല ഭാഗം ഏത് പരസ്പര ബന്ധത്തിലും, ഏത് സ്നേഹബന്ധത്തിലും നല്ല ഭാഗം എന്ന് പറയുന്നത് നീ തന്നെയാ. നിന്റെ ജീവിത പങ്കാളിക്കും നിന്റെ പ്രിയനും പ്രിയപ്പെട്ടവർക്കും കൊടുക്കാവുന്ന ഒന്നാമത്തെ സമ്മാനം നീ തന്നെയാ. നീ എന്ന വ്യക്തി, നിന്റെ പ്രസൻസ്, നിന്റെ സാന്നിധ്യം. അപ്പാ, എത്ര നാളായി എന്നെ പൊന്നേന്ന് വിളിച്ചിട്ട്. ഇതാണ് ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നത്. നിന്റെ പരസ്പര സ്നേഹബന്ധങ്ങളെ, വ്യക്തിബന്ധങ്ങളെ നീ ഒന്ന് വിലയിരുത്തുക. വിലത്തിയിരുത്തിയിട്ട് നല്ല ഭാഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഇത് തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ആവശ്യപ്പെടുന്നത്. എൻ്റെ വ്യക്തിബന്ധങ്ങളെ ഒന്ന് വിലയിരുത്താം. നല്ല ഭാഗം എൻ്റെ പ്രിയന്, എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ടോ? എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നുണ്ടോ? അതായത് അവരുടെ കൂടെ ഞാൻ സമയം ചെലവഴിക്കുന്നുണ്ടോ? മറിയം ഇരുന്ന പോലെ പാദത്തിലിരുന്ന് അവരെ ഒന്ന് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ കേൾക്കുന്നുണ്ടോ എന്ന് ഈശോ എന്നോട് ചോദിക്കുന്നു. കേൾക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നല്ല ഭാഗം നീ കൊടുക്കുന്നുള്ളൂ. ഈ നല്ല ഭാഗം തിരഞ്ഞെടുക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ജീവിതം തൃപ്തികരമാകുന്നതും സന്തോഷകരമാകുന്നതും പരസ്പര ബന്ധങ്ങൾ ദൈവികമാകുന്നതും ബന്ധങ്ങളിൽ ക്രിസ്തു സ്പർശമുണ്ടാകുന്നതും അപ്പോഴാണ്, നല്ല ഭാഗം തിരഞ്ഞെടുക്കുമ്പോഴാണ്. അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ളവർക്ക്, പ്രിയപ്പെട്ടവർക്ക് എന്തു കൊടുക്കുമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രചിത്തനായി ഉത്കണ്ഠാകുലനായി നടക്കുന്നതിനപ്പുറം നല്ല ഭാഗം, ഏറ്റവും പ്രധാനപ്പെട്ടത് കൊടുക്കാനുള്ള ശ്രദ്ധ. മറിയം തിരഞ്ഞെടുത്ത നല്ല ഭാഗം, അത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ മറിയമുണ്ട്. നല്ല ഭാഗത്തിൻ്റെ മറിയമുണ്ട്. ആ മറിയത്തിൻ്റെ റോള് അതൊന്ന് വളർത്തിയെടുക്കുക എൻ്റെ ബന്ധങ്ങളിൽ. അപ്പോഴാണ് ജീവിതം പരാതി ഇല്ലാത്തതാകുന്നത്, തൃപ്തികരമാകുന്നത്, സന്തോഷകരമാകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ പറയുന്ന വലിയ ഉൾക്കാഴ്ച എൻ്റെ മനസ്സിലും ജീവിതത്തിലും നീ കടത്തിവിടേണമേ. മർത്തായെയും മറിയത്തെയും ഇരുത്തിക്കൊണ്ട് നീ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിലും ഈ രണ്ട് വ്യക്തികളുണ്ട്, മർത്തായുണ്ട് മറിയമുണ്ട്, പലതിനെക്കുറിച്ചും വ്യഗ്ര ചിത്തയും ആകുലയും ഉത്കണ്ഠാകുലയും ആകുന്ന മർത്ത, എന്നാൽ തേ നല്ല ഭാഗം കൊടുക്കുന്ന മറിയം. ഈശോയെ, നീ എനിക്ക് തന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, അത് ജീവിത പങ്കാളി, മക്കൾ, എൻ്റെ കൂട്ടുകാർ, അവർക്ക് നല്ല ഭാഗം കൊടുക്കാനുള്ള കൃപ ശ്രദ്ധ നീ എനിക്ക് തരണമേ. അവരെ കേൾക്കാൻ, അവരെ കേൾക്കാൻ പോലെ അവരുടെ കൂടെ സമയം ചെലവഴിക്കാൻ, അതേറ്റവും പ്രധാനമായിട്ട് എൻ്റെ മക്കളുടെ കൂടെയും ജീവിത പങ്കാളിയുടെയും കൂടെ സമയം ചെലവഴിക്കാനും അവരെ കേൾക്കാനും അവരുടെ കൂടെ ആയിരിക്കാനും അതിൽ സന്തോഷം കണ്ടെത്താനും അത് ആസ്വദിക്കാനുമുള്ള വലിയ മനസ്സിൻ്റെ വളർച്ച എനിക്ക് നീ തരിക. അങ്ങനെ നിന്റെ ഭാവത്തിലേക്ക്, നിന്റെ ആത്മീയതയിലേക്ക് ഈശോയെ എന്നെ നീ വളർത്തേണമേ. ആമേൻ.
ഗാനം ആലപിച്ചത് കെ എസ് ചിത്രയാണ്. രചനയും സംഗീതവും എം ജയചന്ദ്രൻ. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ആണ്ടുവട്ടം 16-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.